Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:9-14 വാക്യങ്ങൾ. ആണ്ടുവട്ടം 30-ാം ഞായർ.
തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരീസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും.
സുഫി ഗുരുവിനെ കുറിച്ച് കഥ പറയട്ടെ. കൊച്ചു കൊച്ചു സാധനങ്ങൾ വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത്. എന്നാൽ പലപ്പോഴും പാവം മനുഷ്യനെ ആളുകൾ കബളിപ്പിക്കുമായിരുന്നു. സാധനങ്ങൾ വാങ്ങിയിട്ട് കള്ളനോട്ട് കൊടുക്കുന്നവർ ധാരാളമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടും ഗുരു പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്രാമവീഥിയിലെ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കവേ സുഫി ഗുരു ശാന്തമായി മരണമടഞ്ഞു. മരണാനന്തരം അദ്ദേഹം പരലോകത്തേക്ക് അനയിക്കപ്പെട്ടു. സ്വർഗലോകത്തിൻ്റെ കവാടത്തിൽ അതാ ദേവദൂതൻ നിൽക്കുന്നു. ഗുരു അപ്പോൾ ദൂതനോട് ഇങ്ങനെ ഏറ്റുപറഞ്ഞു: ക്ഷമിക്കണം, ഒത്തിരി ഇടറിപ്പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒത്തിരി തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തുപോയി. പക്ഷേ ഒന്നെനിക്കറിയാം, കള്ളനോട്ടുകൾ തന്നവരെ ഞാൻ ഒരിക്കലും ദ്വേഷിച്ചിട്ടില്ല, അവരെ വിധിച്ചിട്ടില്ല. അതുമാത്രമായിരിക്കണം നീണ്ട എൻ്റെ ജീവിതത്തിലെ ഏക സുഹൃതം. അപ്പോൾ ദേവദൂതൻ പറഞ്ഞു: അതുകൊള്ളാം, ജീവിതത്തിൽ ആരെയും വിധിക്കാത്ത താങ്കളെ വിധിക്കാൻ ഞങ്ങളാരാണ്? ആകയാൽ അങ്ങ് തേജസ്സിൻ്റെ കൂടാരത്തിലേക്ക് വന്നാലും. ഇനി നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് ശ്രദ്ധ പതിക്കാം. ക്രിസ്തു പഠിപ്പിച്ചൊരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷം. എല്ലാ സൽക്കർമ്മങ്ങളും താൻ ചെയ്യുന്നുണ്ട് എന്ന ധാരണയിൽ മറ്റുള്ളവരെ നീതിരഹിതരും അക്രമികളും പാപികളുമെന്ന് വിധിച്ച ഒരു ഫരീസയൻ്റെ ചിത്രമാണ് ആദ്യം ഇന്നത്തെ ഉപമയിൽ ക്രിസ്തു വരയ്ക്കുന്നത്. പിന്നെ ആരെയും വിധിക്കാതെ അധരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് കരഞ്ഞ് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞൊരു ചുങ്കക്കാരൻ്റെ രൂപവുമാണ് ക്രിസ്തു വരച്ചു കാട്ടുന്നത്. എളിമയുള്ള ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ക്രിസ്തു നമുക്ക് മാതൃകയായി നൽകുന്നു. സ്ഥിരതയോടെ എന്നാൽ എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നീതിമാന്മാരാണ് തങ്ങളെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് ഫരീസയ മനോഭാവം നമ്മിലും കടന്നുകൂടാം. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നാം അന്ധരാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ നടക്കുകയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മതവിശ്വാസം വളരെ ഉപരിപ്ലവമായ ആധ്യാത്മികത മാത്രമായി തീരാൻ ഏറെ സാധ്യതയുണ്ട്. ഉപമയിലെ 2 കഥാപാത്രങ്ങൾ ഫരീസയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ നിന്ന രീതിയും അവരുടെ പ്രാർത്ഥനയുടെ ശൈലിയും ഉള്ളടക്കവുമെല്ലാം കഥയിൽ ക്രിസ്തു വളരെ സൂക്ഷ്മമായിട്ടും വളരെ മനോഹരമായിട്ടും വിവരിക്കുന്നുണ്ട്. ഫരീസയൻ നിന്നുകൊണ്ട് കരങ്ങൾ വിരിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനാവട്ടെ ദൂരെ നിന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആ ഫരീസയൻ കണ്ണുകൾ ഉയർത്തിയാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. സമൂഹത്തിലെ മറ്റു വ്യക്തികളിൽ നിന്നും താൻ ഉയർന്നവനാണെന്ന ചിന്തയാണ് നിന്നുകൊണ്ടും കണ്ണുകൾ ഉയർത്തിയും പ്രാർത്ഥിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ്, വലിയവനാണ് എന്ന ചിന്ത അപകടകരമാണെന്നോർക്കണം. അതേസമയം ഒന്നിനും എന്നെ കൊള്ളില്ല എന്ന ആത്മനിന്ദയും നല്ലതല്ല. അധികാരികളുടെ മുൻപിൽ കപടമായ എളിമ കാണിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ ശൈലിയല്ല എന്നോർക്കണം. കൃതജ്ഞതയുടെ പ്രാർത്ഥനയാണ് ഫരീസേയൻ്റേത്. എന്നാൽ അയാൾ സ്വയം പുകഴ്ത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. നീതിരഹിതരും പാപികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല താൻ എന്ന പ്രശംസയോടെയാണ് അയാൾ ദൈവത്തിന് നന്ദി പറയുന്നത്. മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മനോഭാവമാണ് ഇവിടെ കാണുന്നത്. ഞാൻ കള്ളനും തെമ്മാടിയുമൊന്നുമല്ലെന്ന് പറയുമ്പോൾ, സ്വയം പറയുമ്പോൾ മറ്റുള്ളവർ അതൊക്കെയാണെന്ന ധ്വനി അതിലില്ലേ? സ്വന്തം പുണ്യത്തിൻ്റെ കുഴിയിലാണ് മനുഷ്യൻ വീണുകിടക്കുന്നത്. ഇതാ തൻ്റെ തന്നെ പുണ്യം മാത്രം തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ. ഇനി നമുക്ക് ആ പ്രാർത്ഥനാലയത്തിൻ്റെ ദേവാലയത്തിൻ്റെ പിൻഭാഗത്തേക്ക് നോക്കാം. ദൂരെ നിൽക്കുന്ന ആ ചുങ്കക്കാരൻ തൻ്റെ അയോഗ്യത, തൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ മനുഷ്യനാണ്. തല താഴ്ത്തി പ്രാർത്ഥിക്കുന്നത് സാധാരണമല്ല. കണ്ണുകൾ ഉയർത്തിയാണ്, അധരങ്ങൾ ഉയർത്തിയാണ് യഹൂദ ആചാരപ്രകാരം പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ അതിനുള്ള യോഗ്യത തനിക്കില്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാൻ ധൈര്യപ്പെടാതെ ദൂരെയാണ്, ദേവാലയത്തിൻ്റെ പിറകിലാണ് അയാൾ നിൽക്കുന്നത്. മാറത്തടിക്കുന്നത് പശ്ചാത്താപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടയാളമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിന് താഴെ നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയെന്നാണ് ലൂക്കാസു വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫരീസേയൻ തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടൊന്നും ആവശ്യപ്പെട്ടില്ല. തന്നെ രക്ഷിക്കാൻ ഭക്തി മാത്രം, തൻ്റെ ഭക്തി മാത്രം മതിയെന്ന് കരുതിയായിരിക്കണം അയാൾ അപ്രകാരം ചെയ്തത്. എന്നാൽ ചുങ്കക്കാരനാവട്ടെ ദൈവത്തിൻ്റെ മുന്നിൽ അഹങ്കരിച്ചില്ല. എല്ലാം ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി, ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുന്നു, മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അങ്ങ് അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ച പത്രോസിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ക്രിസ്തു അപ്പോൾ പറഞ്ഞു, അറിയാം, എനിക്കെല്ലാം അറിയാം പത്രോസേ, എന്നാൽ നീ എന്നെ അനുഗമിക്കുക. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനത്രേ മനുഷ്യപുത്രൻ വന്നത്. സഭ ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളായ പൗലോസപ്പസ്തോലൻ്റെ ചിന്തകൾ ശ്രദ്ധേയമാണ്. ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജഡീകനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ്. ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. എനിക്ക് ക്രിസ്തുവല്ലാതെ മറ്റാര് വിമോചനം നൽകും? ആത്മീയ വീരപുരുഷന്മാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇപ്രകാരം ചിന്തിക്കാനാവുമോ? തൻ്റെ പ്രേഷിത വൃത്തിയുടെ ആധികാരികതയും നിയമസാധകത്വവും എവിടെയും സമർത്ഥിക്കുന്ന പൗലോസപ്പസ്തോലൻ ക്രിസ്തുവുമായുള്ള തൻ്റെ ആഴമായ ബന്ധവും പ്രാർത്ഥനയിലുള്ള അടുപ്പവും എപ്പോഴും വിവരിക്കുകയും അതു നൽകുന്ന ആത്മീയ നിർവൃതിയും ദർശനങ്ങളും വെളിപാടുകളും തൻ്റെ ലേഖനങ്ങളിൽ ബോധ്യത്തോടെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ കഴിവുകളിൽ അഹങ്കരിക്കാതിരിക്കാനും എളിമയിൽ അവിടുത്തെ സമീപിക്കാനും തനിക്ക് കർത്താവ് അയച്ച പരീക്ഷണങ്ങളെക്കുറിച്ചും അപ്പസ്തോലൻ പ്രതിപാദിക്കുന്നുണ്ട്. വെളിപാടുകളുടെ ആധിക്യത്താൽ താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ളുണ്ട്, എനിക്കൊരു മുള്ളു കർത്താവ് തന്നിരിക്കുന്നു എന്നാണ് ശ്ലീഹായുടെ വാക്കുകൾ. കർത്താവിൻ്റെ കൃപയും ശക്തിയും തന്നിൽ നിവസിക്കേണ്ടതിന് എന്നോണം അപ്പസ്തോലൻ തൻ്റെ കഴിവുകൾക്കൊപ്പം ബലഹീനതകളും ഏറ്റുപറയുന്നു. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലുമായിരുന്നാലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്നാണ് അപ്പസ്തോലൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ തന്നെ കഴിവുകളിലൂടെയല്ല മറിച്ച് ദൈവകൃപയുടെ കരുത്തിനാൽ മാത്രം തിളങ്ങുന്ന ലോലമായ മൺപാത്രങ്ങളാകുന്ന നമ്മുടെ ജീവിതങ്ങളിലൂടെയാണ് ദൈവരാജ്യം ഈ ലോകത്ത് സ്ഥാപിതമാകുന്നതെന്ന് അപ്പസ്തോലൻ നല്ല ബോധ്യത്തോടെ കുറിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാവണം വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്നോർത്ത് എന്തിനു നീ അഹങ്കരിക്കുന്നു എന്ന്. അങ്ങനെ പ്രാർത്ഥന അന്തരാത്മാവിന് ഉണർവേകുന്നതും ഒപ്പം അതിനെ ആകുലപ്പെടുത്തുന്നതുമാണെന്ന് മനസ്സിലാക്കണം. കാരണം പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ ആന്തരിക ചൈതന്യത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാനുഷിക ബലഹീനതയുടെ താഴ്മയും ഗ്രഹിക്കുന്നു. എന്നാൽ പ്രാർത്ഥന വിരസമായാലും ക്ലേശകരമായാലും അതിൽ സ്ഥിരതയുണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ നാം നിരന്തരമായും എളിമയോടും കൂടെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം. കഠിനമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കാനുള്ള പരിശ്രമത്തിൽ വിനീത ഭാവത്തിലാണ്, എളിമയിലാണ്, താഴ്മയിലാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ കരുത്തും ഉൾക്കാഴ്ചയും നമുക്ക് ലഭിക്കുന്നത്. ദൈവമേ, ഞാൻ ആരുമല്ല നിന്റെ മുന്നിൽ എന്ന പ്രാർത്ഥന നമുക്ക് സ്വായത്തമാക്കാം. എലിസബത്ത് രാജു ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ജോർജ് പുതുമനയുടെ വരികൾക്ക് ജെറി അമൽ ദേവ് ഈണം പകർന്നിരിക്കുന്നു. ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.